കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവനവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തെരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുവാനുള്ള പഴഞ്ചൊല്ലും കഫർനഹോമിലുണ്ടായി. കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലിശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹോമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനമധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസ്രാനായ യേശുവേ, വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കം നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോകാന്ന് യേശു അവനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനമെന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവളുടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തന്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടുപോയി. താൻ ക്രിസ്തു എന്ന വാറികൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു. അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യ സുവിശേഷിക്കേണ്ടതാവുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുക്കാർ ഇറങ്ങി വല വഴുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടയിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അവർ മറ്റേ പടയിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന പടക് രണ്ടു മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടവുകളെ അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനവനോട് ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്ക എന്നവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന സ്ഥലത്തെ വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്ന് യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തു കൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാര്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകയെ അവൻ എഴുന്നേറ്റു. താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന് പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനെ ഒരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരും അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്തേ എന്ന് പറഞ്ഞു പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ എത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന ഒഴിച്ചു വരുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ണം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പരുമാറില്ല. പകർന്നാൾ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും. തുരുത്തി നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്രയെ പകർന്നു വെക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. പഴയത് ഏറെ നല്ലത് എന്ന് പറയും. ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർനഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി. വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി. അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരോ അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തി എന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായിരുന്നേൽക്കാന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവനവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെ കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. അവൻ എരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിനൊരു കാട്ടാത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തു വകയിൽ പാതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിന് സമീപിച്ചിരിക്കാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ പത്ത് ദാസന്മാരെ വിളിച്ചവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളീനെന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ചു. അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവനടുത്ത് വന്നു, കർത്താവേ, നീ തന്ന റാത്തിൽ കൊണ്ട് 10 റാത്തിൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനവനോട് നല്ല ദാസനെ, നീ അത്യൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു, നീയും 5 പട്ടണത്തിന് മേൽവിചാരവനായിരിക്കാന്ന് അവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ എന്ത് ഒരു ഉറുമാല് കെട്ടിവെച്ചിരുന്നു, നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവനവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യ പീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, 6 റാത്തിൽ അവന്റെ പക്കൽ നിന്നെടുത്ത് 10 റാത്തിലുള്ളവന് കൊടുപ്പീനെന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തിൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവനേവനും കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്രയായി. അവൻ ഒലിയമലയരികെ ബേത്ത്ഫഗയ്ക്കും ബേത്ത്ഹാനിയയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു. ഐക്യപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചതിനെ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ യേശുവിന്റെ അടുകൾ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടി മേലിട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവൻ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിയമലയുടെ ഇറക്കത്തിനടുത്തപ്പോ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് പറഞ്ഞു. പുരുഷാരത്തെ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള നീ അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടുകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തുഞ്ഞിരിക്കും. നിന്നെ നിന്നിലുള്ള നിന്റെ മക്കളെ നിലത്ത് തള്ളിയിട്ട് നിങ്കൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എന്റെ ആലയം പ്രാർത്ഥനാലയമാകുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. എങ്കിലും ജനമെല്ലാം അവന്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കാൽ എന്തു ചെയ്യേണ്ടുവെന്ന് അവർ അറിഞ്ഞില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാന്നു ബാറിക്കുമോ.
പിതാവിനും പുത്രനും വിശുദ്ധിക്കും സ്തുതി ആദരലേഖ തന്നെയാമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ ഒരു ബുധനാഴ്ചയോടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ മുത്തിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ജീവിതത്തിൽ ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ തക്കവണ്ണം അടയാവണം. വിവിധ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും ഒരേ മനസ്സോടും ഒരേ ആത്മാവോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവിക സ്നേഹത്തിന്റെ നന്മയിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നു എന്നുള്ളത് ദൈവിക അനുഗ്രഹമായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകമായിട്ട് പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നോമ്പിന്റേതായ അനുഗ്രഹങ്ങളും കൃപകളും നൽവരങ്ങളും ഒക്കെ ഈ ഒരു ശുശ്രൂഷയിൽ കൂടി നമ്മൾ ലഭിക്കും എന്നുള്ള ബോധ്യത്തോടും വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും അതിനവസരം തന്ന ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന പത്രാസനം അത്ര പോലത്തെ ചില തിരുമനത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും പ്രത്യേകമായിട്ട് തിരുമേനിയെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരെ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്യ നമ്മുടെ സീനിയർ ആയിരിക്കുന്ന ഒന്ന് ജോണച്ചൻ, അതുപോലെ തന്നെ ഫിലിപ്പോസ് അച്ഛൻ, അതുപോലെ ബിജോയി അച്ഛൻ, ഐസക് അച്ഛൻ, എല്ലാ അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ സന്നിമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്യ അമയിലച്ഛനാണ്. ഒരുപക്ഷെ ആ പേര് പറയുമ്പോഴും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. മലങ്കര സഭയിലെ അറിയപ്പെട്ട സുവിശേഷ പ്രസംഗങ്ങളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അമയിലച്ഛൻ. അതോടൊപ്പം തന്നെ ഭദ്രാസന സഭയിലെ വിവിധ തലങ്ങളിൽ ഉയർന്ന സ്ഥാനത്തൊക്കെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിവും പ്രാപ്തിയുമുള്ള ഒരു വൈദികനായിട്ട് ഒരുപക്ഷെ പലപ്പോഴും പലരും അച്ഛനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ എന്റെ സീനിയറായിട്ട് വൈദ്യസഭനെ പഠിച്ചതാണ്. അത് വിസിറ്റിംഗിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് അരമനയിലെ അനേകം ആളുകളുണ്ട്, എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. ഈ നോമ്പിന്റെ ദിനങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ കുമ്പിടുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് കുമ്പിടുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ തിരിച്ചറിവാണ് എന്റെ സർവവും ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു. ആ ഒരു ബോധ്യത്തോടും ആ ഒരു ഹൃദയ വിചാരത്തോടും കൂടെ ദൈവം മുമ്പാകെ അടുത്ത് വരുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നാം ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടുന്നത് അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കൃപകളെ ഓർത്തുകൊണ്ടാണ്. നിമിഷവും നമ്മളെ നടത്തുന്ന, നയിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, രക്തം കൊടുത്തുപോലും നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ ദൈവത്തിന് ഓരോ നിമിഷവും അവസരം കിട്ടുമ്പോഴൊക്കെയും നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യേശുവെ നിൻപാദം കുമ്പിടുന്ന സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം.
യേശുവെ നിൻപാദം കുമ്പിടുന്നേ, യേശുവെ നിൻപാദം കുമ്പിടുന്നേ, യേശുവെ നിൻപാദം കുമ്പിടുന്നേ. Hallelujah.
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, ശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ായ ഞങ്ങളുടെ പിതാവേ,
ഞങ്ങൾക്കാസുള്ളോലെ
പറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം.
ഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോ ഞങ്ങളുടെ വന്ന സമയത്ത് നീന്തും പ്രടവിച്ചുള്ളേ. അമ്മീ
അമ്മീൻ.
പാർക്കുമോ കർത്താവ്, ഇതിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളരെയുള്ളതുമായ നിലമാക്കി തീർക്കുകയും തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ, നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോധങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു പിടിപ്പാക്കണമേ. കർത്താവേ, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ ഗൃഹ കൃഷിക്കാരനായ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കണമേ. രക്ഷിതാവേ, ഞങ്ങൾ പാപക്കുഴിയിൽ വീണിരിക്കുന്നു, നിന്റെ മഹാകരുണയാൽ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ. പ്രയോജനകരമായി നോമ്പിനെ ശരിയായി നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കരുണയോടെ ഞങ്ങളുടെ കറകളെ കഴുകി ഇവിടിപ്പാക്കുകയും ചെയ്യണമേ. ആത്മാകടവത്വം വൈദ്യനായ കർത്താവേ, അശുദ്ധ മോഹങ്ങളിൽ രോഗപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഔഷധം നൽകണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അതിനെ മറിച്ചിട്ടനായ കർത്താവേ, അവന്റെ ചതികളിൽ നിന്നും ഉപായ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപിയെ ജീവിപ്പാനല്ലാതെ മരിപ്പാൻ ഇഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ, ഞങ്ങൾ നിനക്കാട്ട് ജീവിപ്പാൻ നിന്റെ തൊടുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയേൽ നോമ്പ് നോറ്റ് സിംഹം കൊണ്ട് വായ അടച്ചുവല്ലോ. കർത്താവേ, ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹാനിയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നി നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. നോമ്പിനാൽ പർദീസയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരങ്ങളിലേക്ക് കരയേറുവാൻ ആത്മീയ ചെറുകൾ ലഭിക്കുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ നീ നോമ്പിൽ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവൻ ഉയർപ്പിന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിമാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. മശിഹ വന്ന് എല്ലാവരുടെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഖപക്ഷമില്ലാത്ത ന്യായാധിപതിയായ മശിഹ നമ്പുരാനെ, നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടനായ കർത്താവേ, ഈ ദിവസം പാപമലിനതകൾ കൂടാ നീതിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമത്തോടുകൂടിയിരിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ചരണം നിന്റെ മേലിരിക്കുന്നത് പോലെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലും ഇരിക്കണമേ. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാ, നിന്റെ കൽപ്പനയുള്ള വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്യണമേ. നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. കർത്താവേ, നിന്റെ കൽപ്പനയാൽ നിന്റെ വേദപ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കരുണ എന്നേക്ക് ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ കൈവേലെ നീ നിരസിച്ച് തള്ളിക്കളയരുതേ. നിനക്ക് സ്തുതി യോഗ്യമാകുന്നു. നിനക്ക് സ്തുതി ചേർത്തിയാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ രൂപമായുള്ളവേ എന്നേക്ക് തന്നെ മഹത്വപ്പെടുത്തുവാൻ യുക്തമാകുന്നു. ആമീൻ.
ദൈവത്തിന്റെ ബലിതര നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി ഈ ബുധനാഴ്ച ദിവസം ഈ ശുശ്രൂഷയിൽ സമ്മതിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് സാധാരണ ദിനങ്ങളെക്കാളിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു ആത്മീയ ക്രമീകരണം വരുത്തിക്കൊണ്ടാണ് ഈ ദിനങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ദിനങ്ങളെക്കാളിലൊക്കെ ഏറ്റവും കൂടുതൽ മാനസികമായ ഉല്ലാസം ഉണ്ടാകുന്ന ദിനങ്ങൾ നോമ്പിന്റെ ദിനങ്ങളാണ്. കാരണം എല്ലാ ദിവസവും ദൈവം നമ്മളെ കരുതുന്നു, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു പറയുന്നെങ്കിൽ തന്നെയും ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് കൂടുതൽ മനസ്സുകൊണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഒരു പ്രത്യേക ക്രമീകരണം ഈ ദിനങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ, ഒരു വ്യക്തി എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുമോ അവന്റെ അവന്റെ ചിന്തകളും വിചാരങ്ങളും അത്രത്തോളം ശുദ്ധീകരിക്കപ്പെടുകയും ആ ശുദ്ധീകരിക്കപ്പെടുന്ന ചിന്തകളിൽ നിന്ന് അവനെ സ്വാധീനിക്കുന്നത് അവന്റെ സ്വഭാവത്തിലേക്കാണ്. അപ്പം സാധാരണ ദിനങ്ങളിൽ നമ്മൾ നടത്തുന്നതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മുടെ ചിന്തകളെ, നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ വികാരങ്ങളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പരിധി വരെയെങ്കിലും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഈ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മളെ ആക്കി തീർക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ ദിവസമാണ്, അതിൽ ഒരു സത്യമാണ്. ആ ഒരു തലങ്ങളിൽ എപ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമുക്ക് നോമ്പിന്റെ 5-6 ആഴ്ചകൾ പിന്നിട്ട് ഇനി 7-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓശാന ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ 40-ാം വെള്ളി, അല്ലെ ഈ വരുന്ന വെള്ളിയാഴ്ച 40-ാം വെള്ളിയാണ് നമ്മുടെ കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവാസം അനുഷ്ഠിച്ച അവരെ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് 40 ദിവസം നമ്മൾ നോമ്പ് നോക്കുന്നത്. കർത്താവ് 40 ദിവസം നോമ്പ് നോക്കിയതിനനുസരിച്ചുകൊണ്ട് നമ്മൾ 40 ദിവസം നോമ്പ് നോക്കുന്നു. പിന്നെ നമ്മൾ 10 ദിവസം കൂടെ അഡീഷണൽ ആയിട്ട് കർത്താവിന്റെ കഷാനുഭവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ 50 ദിവസങ്ങളായിട്ട് തയ്ക്കുകയാണ്. ഒരുപക്ഷെ കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൈശാചിക പരീക്ഷണം ഉണ്ടായ ഒരു നിമിഷവും ഈ 40 നോമ്പിനോട് അനുബന്ധിച്ചുള്ള സംഭവമാണ്. നമുക്കറിയാം എപ്പോഴും ദൈവത്തോട് അടുത്ത്, അല്ലെങ്കിൽ സാധാരണ ദിനങ്ങളെക്കാളിലും ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴാണ് പരീക്ഷണങ്ങൾ കൂടെ ഉണ്ടാകുന്നത്. പക്ഷെ ആ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ നമുക്ക് അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, ദൂതന്മാർ വന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചു, പിശാചിനെ അടിച്ചോടിച്ചുകൊണ്ട് കർത്താവ് തന്റെ ശക്തി ലോകോപ കാണിക്കുമ്പോൾ ദൂതന്മാര് കർത്താവിനെ ശുശ്രൂഷിച്ചത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ നോമ്പൊക്കെ അനുഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോടടുത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പല രൂപത്തിലും ഭാവത്തിലും, അത് കർഷകരുടെ രൂപത്തിലാണെങ്കിൽ പല പരീക്ഷണങ്ങളൊക്കെ കടന്നു വരും. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഏത് പരീക്ഷണങ്ങളുടെ മധ്യത്തിലും കർഷകരുടെ മധ്യത്തിലും ദൂതന്മാര് നമ്മളെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം അയക്കും. നമുക്കും ആ ഒരു വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ജെറുസലേമിലേക്കുള്ള ഏറ്റവും വിജയകരമായ യാത്രയുടെ മുന്നോടിയായിട്ട് അനുസ്മരണമായിട്ട് നമ്മൾ കാണുന്ന ഓശാന ഇപ്പോൾ രക്ഷിക്കുക. ഓശാനയുടെ സന്ദേശം അതാണല്ലോ ഇപ്പോൾ രക്ഷിക്കുക. ഓരോ നിമിഷവും ആ രക്ഷയുടെ സാധ്യത നമുക്ക് അനിവാര്യമാണ്. ഇപ്പോൾ രക്ഷിക്കുക. ഒരുപക്ഷെ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തോട് കൂടുതൽ പങ്കാളികളായിട്ട് മാറ്റപ്പെടുമ്പോഴാണ് ആ ഒരു രക്ഷയുടെ അനുഭവം കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് കൂടുതൽ ഇടയായിത്തീരുന്നത്. എല്ലാവരും ആ ഒരു അനുഗ്രഹീതമായ ഓശാന സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്നിയ അമ്മയിലച്ഛനാണ് ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി. സഭയിലെ വൈദിക സംഘത്തിന്റെ സെക്രട്ടറിയായിട്ട് എന്നുവെച്ചാൽ എല്ലാ വൈദികരുടെയും ഒരു എലക്ട് ചെയ്യപ്പെട്ട വൈദികരുടെ സെക്രട്ടറിയായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അച്ഛന്. ആ ഒരു തലത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛനിപ്പോൾ വൈദിക സെമിനാറിൽ അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സഭയുടെ ശ്രദ്ധേയമായ വിവിധ തലങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടും വളരെ കഴിവോടും കൂടെ തന്റെ ദൈവിക നന്മകളൊക്കെ പ്രകടിപ്പിക്കാൻ ഇടയായിട്ടുള്ള ഒരു അച്ഛനാണ് വന്നിയ അമയിലച്ഛൻ. അച്ഛന് അമേരിക്കയിൽ സന്ദർശിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഉണ്ടായി എന്നുള്ളത് പ്രത്യേകമാണ്. ദൈവത്തെ നന്ദിപൂർവ്വം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ പ്രസംഗത്തിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 78-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 78-ാമത്തെ ഗീതം. അമയിലച്ഛന് ഇതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ അല്ലെ? അച്ഛന് ഒരു ഹായ് പറയാമോ? അച്ഛൻ അമയിലച്ഛൻ അച്ഛന്റെ ഫോണ് എനിക്ക് തോന്നുന്നു അത് അച്ഛനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്കത് മ്യൂട്ടായത് കൊണ്ടായിരിക്കാം അച്ഛന് അച്ഛന്റെ ശബ്ദം കേൾക്കാത്തത്. ഏതായാലും പാട്ടുപാടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അച്ഛന് അത് ആ റൂട്ട് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ദൈവസന്നിധിയിലെ 78-ാമത്തെ ഗീതം നമുക്ക് സമർപ്പിക്കാം.
ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ
പാടുന്നോ? കേൾക്കുന്നുണ്ട്.
ആത്മനാഥനെ ആരാധിക്കുന്നേ.
വിളിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധുവരെല്ലാം മോചിതരായല്ലോ.
ഹലോ, ഹലോ ഹലോ, അതെ ഹലോ, രാജേഷ്,
ആ കാക്കാ അച്ഛാ, പറഞ്ഞോളൂ അച്ഛാ. താങ്ക് യു അച്ഛാ. എല്ലാവരും ഇവിടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അമ്മയിലച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പുകാല പുണ്യങ്ങളുടെ നിറവിൽ നിങ്ങളോട് ചേർന്ന് ദൈവവചനത്തെ സ്തുതിപ്പാൻ തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഈ അനുഗ്രഹമായ വേദി ഒരുക്കി തന്ന രാജേഷിനുൾപ്പെടെയുള്ള പ്രിയ സ്നേഹിതരോട് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. തീർത്ഥാടനം അതിന്റെ അന്ത്യപാദത്തിലാണ്. അത് കുരിശിന്റെ കഷ്ടതയിലേക്ക് മാത്രമല്ല പുനരുദ്ധാനത്തിന്റെ ശക്തീകരണത്തിലേക്കുള്ള യാത്ര കൂടിയാണ് ഈ നാളുകളിൽ നാം നിർവഹിക്കുന്നത്. ഒരു ചെറിയ വാചകം മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അത് പരിശുദ്ധനായ പൗലോസ് ലീഗ തെസലോനിക്ക് എഴുതിയ ഒന്നാം ലേഖനം 4:3. നമുക്ക് വളരെ പരിചിതമാണ്, ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നുള്ള അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ. ദ വിൽ ഓഫ് ഗോഡ് ഈസ് യുവർ സാങ്ക്ടിഫിക്കേഷൻ. ശുദ്ധീകരണം തേടി ദൈവസന്നിധിയിലേക്ക് എത്തുക എന്നത് നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ്. ഈ നോമ്പുകാലം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്നത് ശുദ്ധീകരണം തേടിയോ അതോ ശാക്തീകരണം തേടിയോ എന്നത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഈസ് ഇറ്റ് ഫോർ സാന്റിഫിക്കേഷൻ ഓർ ഈസ് ഇറ്റ് ഫോർ എംപവർമെന്റ്? എംപവർമെന്റ് വളരെ നല്ല പദമാണ്. തീർച്ചയായും ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ശക്തി ഉണ്ടാകേണ്ടതുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടവർക്കും ശക്തി ഉണ്ടാകേണ്ടതുണ്ട്, രോഗദുരിതങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കും ശക്തി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ശക്തിക്ക് അടിസ്ഥാനം ശുദ്ധീകരണമാണ് എന്നത് ഈ നോമ്പുകാലം നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാകാം സഭയുടെ പിതാക്കന്മാർ ശുദ്ധീകരണത്തിൽ അധിഷ്ഠിതമായ നോമ്പോടും ഉപവാസത്തോടും കുമ്പിടിലോടും കൂടിയുള്ള ഒരാത്മീയ നിർവനെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുക. കുരിശിന്റെ അടുക്കിലേക്ക് എത്തുവാൻ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യപൂർവം എത്തുവാൻ കഴിയുന്ന ഒരിടമാണ്. കാരണം നാം ഇന്ന് നിരവധി വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. നമ്മുടെ ഭാരങ്ങളുടെ എല്ലാം ഉത്തരം കുരിശിന്റെ ചാരമാണ്. ഏകാന്തതയെ ഓർത്ത് ഭാരപ്പെടുന്ന നിരവധി പേർ നമ്മിലും നമുക്ക് ചുറ്റിലുമുണ്ട്. ഏകാന്തത രണ്ടു വിധമാകാം. ഒന്നത് നാം സ്വയം സൃഷ്ടിക്കുന്നതും മറ്റൊന്ന് നമുക്ക് മറ്റുള്ളവർ സൃഷ്ടിച്ച് നൽകുന്നതുമാവാം. ഏകാന്തത വളരെ ഭീതിജനകമാണ്. ഏകാന്തതകൾക്ക് ഉത്തരം തേടി നാം ഈ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കണ്ണുകളെ പായിക്കുമ്പോൾ ഏകാന്തതയുടെ പരിമിതിയിൽ നമ്മുടെ രക്ഷിതാവ് ക്രൂശിലുണ്ട്. ഇപ്പൊ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എന്റെ ഏകാന്തതയുടെ പരിഹാരമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ആ ക്രിസ്തുവിന്റെ ഏകാന്തത ക്രൂശിൽ ഏകനായി നിൽക്കേണ്ടി വരുന്ന സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏകനായി നിൽക്കേണ്ടി വന്ന ഒരു ക്രിസ്തുവിനോട് നമ്മുടെ ഏകാന്തതകളെ ചേർത്ത് വായിക്കുവാൻ കഴിയുമ്പോൾ മനസ്സിൽ നിന്നും വല്ലാത്തൊരു ഭാരം ദൂരീകരിക്കുകയും ആ വഴി പൗലോസ് അപ്പോസ്തലനെ ഓർമ്മിപ്പിക്കുന്ന ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഈ തലമുറ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത വടി സൈലൻസ്, എന്താണ് നിശബ്ദത? നിശബ്ദരാകാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ശബ്ദമയമായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിന് ചില നിമിഷങ്ങളെ നിശബ്ദരായിരിക്കാനും നാം ദൈവത്തോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കുവാനും നാം പലപ്പോഴും തയ്യാറാവുന്നില്ല. അത് നാം ജീവിക്കുന്ന കാലത്തിന്റെ പ്രത്യേകതയാകാം, നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ സ്വഭാവവുമാകാം. പക്ഷെ ക്രിസ്തുവിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ വളരെ വർണ്ണാഭമായ ദ ഗ്ലോറിയസ് സൈലൻസ്, വലിയൊരു നിശബ്ദത എവിടെയുണ്ട്? സ്വന്തം വേദനകളിൽ പ്രകോപിതരാകുക നമ്മുടെ സ്വഭാവമാണ്. സ്വന്തം വേദനകളിൽ നിരാശരാകുക നമ്മുടെ സ്വഭാവമാണ്. പക്ഷെ സ്വന്തം വേദനകളിലും ക്രൂശോളം എത്തുന്ന തിരസ്കരണങ്ങളിലും വളരെ നിശബ്ദനായി നിൽക്കുന്ന ഒരു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് ശുദ്ധീകരണം ഏറെ നൽകേണ്ടതുണ്ട്. ഈ തിരസ്കരിക്കപ്പെടുക എന്നത് നമുക്ക് പലപ്പോഴും ഓർക്കുവാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരനുഭവമാണ്. വട്ട് ഈസ് ദ പെയിൻ ഓഫ് റിജക്ഷൻ? എങ്ങനെയാ തിരസ്കരിക്കപ്പെടുന്നതിന്, തിരസ്കരണങ്ങളോട് നമ്മുടെ ജീവിതത്തിന്റെ സമീപനം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതും ക്രൂശാണ്. അതുകൊണ്ട് ക്രൂശിന്റെ ചാരത്തേക്കാണ് നമ്മുടെ ശുദ്ധീകരണം തേടി നാം എത്തേണ്ടത്. ശുദ്ധീകരണം തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ശക്തീകരണം ഉണ്ടാക്കുമെന്ന ബോധ്യമാണ് ഈ നോമ്പുകാലം നാം നമ്മുടെ ജീവിതത്തിലൊരു പാഠമായി സ്വീകരിക്കേണ്ടത്. തീർച്ചയായും തിരിച്ചു വരുവാൻ, ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുവാൻ, പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ, ജീവിതത്തിന്റെ സങ്കീർണമായ ജീവിത അനുഭവങ്ങൾ തിരിച്ചു വരുവാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ തിരിച്ചു വരുന്നതിന് മുമ്പ് തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. തിരിച്ചറിവില്ലാതെ നമുക്കൊരിക്കലും തിരിച്ചു വരുവാൻ കഴിയില്ല. ആ തിരിച്ചറിവിന്റെ പ്രതീകമായിട്ടാണ് ദൈവം നമുക്ക് ഗോൽഗുട്ടായിൽ ക്രൂശ് ഒരുക്കിയിരിക്കുന്നത്. ആ കുരിശിനെയാണ് നാം ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. വേദനകളെ തീർച്ചയായും ദൂരത്തുനിന്ന് കാണുമ്പോൾ എല്ലാ മനുഷ്യർക്കും പ്രയാസമാണ്. കുറേനക്കാരനായ ശിമോന്റെ വളരെ ഉജ്ജ്വലമായ ചില മുഹൂർത്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. കുറേനക്കാരനായ ശിമോൻ വേല കഴിഞ്ഞ് അതിവേഗം തന്റെ വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. നമ്മെ പോലെ തിരക്കേറിയ ജീവിത പശ്ചാത്തലങ്ങളിൽ എത്രയും വേഗം നമ്മൾ ഷിഫ്റ്റ് അവസാനിപ്പിച്ച് വീട്ടിലേക്കെത്തി പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ മക്കളെ കാണുവാൻ, പ്രീതമയെ കാണുവാൻ, വേണ്ടപ്പെട്ടവരെ കാണാൻ നാം വല്ലാതെ തിടുക്കം കൂട്ടാറുണ്ട്. അത് സ്വാഭാവികമല്ലേ? അതേ തിരക്കിന്റെ മധ്യത്തിലാണ് കുറേനക്കാരനായ ശിമോനും അന്ന് വയലിലെ വേലയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്നത്. രണ്ട് പൊന്നോമന കുഞ്ഞുങ്ങൾ ആ ശിമോനെ കാത്തിരിപ്പുണ്ട്, അലക്സാണ്ടറും രൂഫസും. അപ്പന്റെ സ്നേഹവാത്സല്യങ്ങൾ തേടി, അപ്പൻ കൊടുക്കുന്ന മുട്ടായിയുടെ മധുരം നുണയുവാൻ, അപ്പന്റെ സ്നേഹവും സ്നേഹ ചുമ്മലങ്ങൾ ഏറ്റുവാങ്ങുവാൻ അവർ വല്ലാതെ കൊതിക്കുന്നവരാണ്, നമ്മുടെ മക്കളെ പോലെ. അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഒരാൾക്കൂട്ടം കുറേനക്കാരനായ ശിമോൻ കാണുന്നത്. ഈ ആൾക്കൂട്ടം കണ്ടാൽ എത്തി നോക്കുക എന്നത് എക്കാലത്തെയും നമ്മുടെ സ്വഭാവമായി പോയി. അത് കുറേനക്കാരന്റെ ശിമോന്റെയും ജീവിതത്തിന്റെ സ്വഭാവമായി മാറുന്നത് കൊണ്ട് അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോ ദൂരെ നിന്ന് ക്രൂശം വഹിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ കാഴ്ച ആ കണ്ണിലുണ്ട്. അത് ക്രിസ്തുവാണെന്നോ ക്രിസ്തുവിലുണ്ടാകുന്ന രക്ഷയാണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത കുറേനക്കാരനെ ശിമോൻ ദൂരെ നിന്ന് നോക്കിയപ്പോ ശിമോന് തോന്നി, കൊള്ളാം, വല്ലവരും കുരിശ് വഹിക്കുന്നത് എന്നും നമുക്ക് നല്ല കാഴ്ചകൾ തന്നെ. ആ ഒരു ബോധ്യത്തോടുകൂടി എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ശിമോനെയാണ് ഒരു പടയാളി കയ്യാറ്റി വിളിച്ചിട്ട് ക്രൂശിന്റെ ചാരത്തെത്തുവാൻ നിർബന്ധിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാ. നാം ഒരിക്കലും കുരിശിന്റെ പാതകളിൽ എത്തുവാൻ ആഗ്രഹിക്കാറില്ലല്ലോ, നമ്മൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. വിവിധ സാഹചര്യങ്ങൾ നാം ആഗ്രഹിക്കാതെ എത്തപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. കുറേനക്കാരനെ ശിമോനും അങ്ങനെയാണ് എത്തപ്പെട്ടത്. ക്രൂശിന്റെ അടുക്കിലേക്ക് അത്യുത്സാഹത്തോടൊന്നുമല്ല ശിമോൻ നടന്നില്ല. അവന്റെ മനസ്സിൽ ഒരു 100,000 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ പോലെ എന്തിനാണ് ഞാൻ ഈ കുരിശിന്റെ അടുക്കിലെത്തുന്നത്? ഈ കുരിശൻ ഞാനുമായുള്ള ബന്ധം എന്താ? ഈ മനുഷ്യൻ ആരാണ്? ഇവനെ ഞാൻ അറിയുന്നില്ല. ഇവന്റെ കുരിശ് ചുമന്നിട്ട് എന്റെ ശരീരത്തിലെ വേദനകൾ ഏറ്റെടുക്കുന്നത് എന്തിനാണ്? അങ്ങനെ നമ്മെ പോലെ ശിമോന് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ടായി. ശിമോൻ മരക്കുരിശിന്റെ ചുവട്ടിലേക്ക് എത്തുകയാണ്. ചുറ്റുപാടും നോക്കി, ചില മനുഷ്യരുടെ മുഖം, കണ്ടുപിടുത്ത മനുഷ്യരുടെ മുഖം, വളരെ മൊണോട്ടണസ് ആയ ജീവിത പശ്ചാത്തലങ്ങൾ, പടയാളികളെ നോക്കി അവിടെയും കണ്ടുപിടുത്ത മുഖം. അങ്ങനെ അവസാനം അവന്റെ ചിന്ത, അവന്റെ നയനങ്ങൾ ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് ഉടക്കി നിൽക്കുന്നത്. സഭയുടെ ഒരു പിതാവ് ഇങ്ങനെ എഴുതി, ശിമോന്റെ കണ്ണുകൾ ക്രിസ്തുവിന്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി. അപ്പോൾ ശിമോൻ അറിഞ്ഞു, തന്റെ ചുമലിലേറി ഇരിക്കുന്ന ഭാരമേറിയ കുരിശ് ഒരു പഞ്ഞിക്കെട്ട് പോലെ മാർദ്ദവമുള്ളതായി മാറും. ദാറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ലെസൺ. അതാണ് കുരിശിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ പാഠം. മറ്റു പാഠങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളുടെ നടുവിൽ ക്രിസ്തുവിന്റെ വേദനയുമായി, ക്രിസ്തുവിന്റെ പാഷനുമായി ഒന്ന് ചേർത്ത് ബന്ധിപ്പിക്കുവാൻ, അവിടെ നിന്ന് ഒരു സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകുവാൻ, ആ സാങ്ക്ടിഫിക്കേഷൻ ഒരു എംപവർമെന്റിലേക്ക് നമ്മെ നയിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, തിരിച്ചു വരുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഒരു തിരിച്ചറിവാണ്. ഈ നോമ്പ് കാലഘട്ടം നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ക്രൂശിനെ ഒരു കാഴ്ചവസ്തുവായി ഷോക്കേസിലേക്ക് വെപ്പിക്കുന്ന ലാഘവത്വത്തിന്റേതല്ല, കുരിശിന്റെ മുകളിലൂടെ ബൈപ്പാസ് റോഡുകൾ സൃഷ്ടിക്കുന്ന നമ്മുടെ ഇന്നത്തെ വികസന സങ്കല്പങ്ങളല്ല. അതിനൊക്കെ ഉപരിയായി കർത്താവിന് കുരിശിനോടൊന്ന് ചേർന്ന് നിൽക്കുവാനുള്ള കുറേനക്കാനശിമാനെ പോലെ ഒന്ന് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ബോധ്യമാണ്. അങ്ങനെ കാൽവറിയോളം ഗോൽഗുദ്ധയോളം ആ കുരിശിൻ ചുമന്ന് തിരികെ വീട്ടിലെത്തുന്ന ശിമോനോട് അലക്സാണ്ടറും ലൂക്കസും ചോദിച്ചു കാണും അപ്പന്റെ ശരീരത്ത് പൊടിയുന്ന വിയർപ്പിന്റെ കാരണങ്ങളെ പറ്റി, അപ്പന്റെ ശരീരത്ത് ചീറ്റി തെറിച്ചു നിൽക്കുന്ന രക്തത്തുള്ളികളെ പറ്റി അലക്സാണ്ടറും ലൂക്കസും ചോദിച്ചു കാണും. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാവാം കുറഞ്ഞക്കനെ ശിവൻ പറഞ്ഞത് അന്നവൻ പരിചയപ്പെട്ട ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ. അതുകൊണ്ട് ഈ ശബ്ദമരുവിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏകാന്തതകളുണ്ട്, തീർച്ചയായും ഏകാന്തതകൾ അസ്വസ്ഥപ്പെടാത്ത മനുഷ്യൻ ആരാണുള്ളത്? നിശബ്ദത പലതിനെ പറ്റിയുള്ള നിശബ്ദത നമ്മുടെ മനസ്സിലുണ്ട്. അത് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം കിട്ടാത്ത നിശബ്ദതയാവാം. നമ്മുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇനിയും വൈകുന്നതിനെ പറ്റിയുള്ള നിശബ്ദതകളാവാം. അങ്ങനെ വർണ്ണാതീതമായ നിശബ്ദതകളുണ്ടാവും. വല്ലാതെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാവാം. അത് അടുത്ത ബന്ധുപുത്രാദികൾ മുതൽ മറ്റ് പല മേഖലകളിലും കൈൻഡ് ഓഫ് റിജക്ഷൻ, പലപ്പോഴും ഈ റിജക്ഷനെയോട് നമ്മൾ ഭാരപ്പെടുമ്പോൾ ഈ നോമ്പുകാലം ഇതിന്റെ ഉത്തരം നാം എവിടെയാണ് എത്തുന്നത്? പഠിച്ച ഡിക്ഷണറിയിൽ ഇതിന് ഉത്തരം തേടി പരതിയിട്ട് കാര്യമുണ്ടോ? പഠിച്ച ഗ്രന്ഥങ്ങളിൽ ഇതിന് ഉത്തരം തേടി നാം അലഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഇതിന്റെ ഉത്തരം തേടി എത്തേണ്ടത് കുരിശിലേക്കല്ലേ? കുരിശിന്റെ പാദപീഠത്തിലേക്കല്ലേ എത്തേണ്ടത്? ആ കുരിശിന്റെ പാദപീഠത്തിലേക്ക് ഇതിന് ഉത്തരം തേടി എത്തുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും? നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോഴല്ലേ ക്രിസ്തു നമുക്ക് വരിച്ചു മരിച്ചു ആ മരണത്തിന്റെ ബോധ്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിച്ചത് ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യമായി വേണ്ടി വന്നത്. നാം ശക്തീകരണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ ശുദ്ധീകരണം നമുക്ക് ഉണ്ടാകണമെങ്കിൽ വ്യവസ്ഥകൾ കൂടാതെ ക്രിസ്തുവിനെ സ്വീകരിപ്പം തക്കവണ് നമുക്ക് കഴിയണം. ആദ്യത്തെ കുർബാന വേദി വീണ്ടും വീണ്ടും നാം ധ്യാനിക്കണം. ആദ്യത്തെ കുർബാന വേദിയിൽ മൂന്ന് ധീരമായ പ്രഖ്യാപനങ്ങളില്ലേ? നമ്മളെപ്പോലുള്ള ശിഷ്യന്മാരാണല്ലോ, അല്ലെങ്കിൽ നമ്മെ ഈ പാതയിൽ നയിക്കാൻ പഠിപ്പിച്ചവരുടെ വിശ്വാസ സാക്ഷ്യങ്ങളാണല്ലോ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആര് നിന്നെ തള്ളിയാലും ഞാൻ നിന്നെ തള്ളുകയില്ല. ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മനസ്സിലാ ബോധ്യമുണ്ട്, ആരും എന്റെ രക്ഷിതാവിനെ ചൊല്ലി തള്ളിയാലും എനിക്ക് തള്ളാനിടയാകരുത് എന്ന്. രണ്ട് യൂതമറയും ചോദിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഞാൻ തന്നെയാകുമോ എന്ന്. മറ്റൊരുത്തൻ ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് നിന്ന് തന്റെ ഐക്യദാർഢ്യം ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെ ആദ്യ കുർബാന വേദിയിൽ എന്താണ് സംഭവിക്കുക? കുർബാന ചൊല്ലിക്കഴിയുമ്പോ അതേ അത്താഴമേശയിൽ നിന്നല്ലേ ശത്രുപാളയത്തിൽ നിന്ന് ഒരാൾ ദൂതു പോകുന്നത്? അരേ അതേ അത്താഴമേശയിൽ നിന്നല്ലേ അവരെ ഞാൻ അറിയുന്നില്ല എന്നുള്ള ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം തള്ളിപ്പറിച്ചിട്ടുണ്ടാകുന്നു. ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് നിന്നവരല്ലേ കഥകടച്ച് കുറ്റിയെടുത്ത് കുറ്റിയിട്ട് ക്രിസ്തു മരിച്ചു എന്ന ബോധ്യത്തിൽ അകത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ശുദ്ധീകരണത്തിന് ആധാരമായി മാറേണ്ടത്? എന്താണ് ശുദ്ധീകരണത്തിന്റെ ആധാരമായി മാറേണ്ടത്? ക്രൂശിനോടുള്ള ബന്ധം, ക്രൂശിനോട് ചേർന്ന് സഞ്ചരിപ്പാണ് നമ്മുടെ ബോധ്യങ്ങളാണ്. വേദനകൾ പലവിധമാണ്. ഒരു തിരമാലകൾ അസ്തമിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരുടെയും വേദനകൾ തീരുന്നില്ല. കാരണം ഒരു തിരമാല തല്ലി മരിക്കുന്നിടത്ത് അടുത്ത തിരമാലകൾ ആരംഭിച്ചിരിക്കും. അതുകൊണ്ട് തിരമാലകൾ തല്ലി മരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഒരു രോഗം അസ്തമിക്കുന്നിടത്തും നമ്മുടെ രോഗങ്ങളൊക്കെ തീർന്നു പോകുന്നില്ല. ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നിടത്ത് നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നത് ക്രൂശോളം എത്തുന്ന ഒരു ഐക്യദാർഢ്യത്തിലൂടെ, ഐഡന്റിഫിക്കേഷൻ, ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബോധ്യത്തോടാണ് നമുക്ക് ആ ഐക്യദാർഢ്യത്തെ സ്വന്തമാക്കാൻ കഴിയും. ഈ നോമ്പുകാലത്ത് നാം ഇന്ന് ധ്യാന വിഷയമാക്കി മാറ്റേണ്ടത് ശക്തീകരണം തീർച്ചയായും ദൈവത്തിന്റെ ധ്യാനമാണ്. പക്ഷെ അത് ശുദ്ധീകരണം കൂടാതെ സാധ്യമാകില്ല എന്ന പൗലോസ് അപ്പോസ്തലന്റെ ബോധ്യം, അത് ഈ നോമ്പിന്റെ പ്രധാന തത്വമാണ്. പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ഈ നോമ്പിന്റെ ഫണ്ടമെന്റൽ ലെസൺ ആണ് ശുദ്ധീകരണമാണ്, ശക്തീകരണത്തിന് നിദാനമായി നിൽക്കുക എന്നൊരു ബോധ്യം. അതുകൊണ്ട് ഈ ശബ്ദപരിധി എന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ മനസ്സിനോട് ഈ ചോദ്യം ഏറ്റെടുക്കണം. ദൈവമേ, നിന്നിൽ നിന്ന് എനിക്ക് കുരിശ് എനിക്ക് നിസ്സഹായതയുടേതല്ല, കുരിശ് എനിക്ക് ശൂന്യതയുടേതല്ല, കുരിശ് എന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രസതന്ത്രമാണ്. ദ കെമിസ്ട്രി ഓഫ് മൈ സക്സസ്, ജീവിതത്തിന്റെ രസതന്ത്രമാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണ് നമുക്ക് ഈ നോമ്പുകാലത്ത് നമ്മുടെ യാത്രകൾ ഏറെ സമ്പൂർണമാകുന്നത്. കുരിശിന്റെ ശക്തിയിലല്ലാതെ ഏത് ആയുധങ്ങൾ കരങ്ങളെടുത്തിട്ടും കാര്യമില്ല. പത്രോസഫോസോൻ ഗത്സമനയിൽ വാളെടുത്ത് ക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞ ദുർസാഹസം മാത്രമേ അതാകെയുള്ളൂ. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വാള് ഉറയിൽ ഇടുക മാത്രമാണ് ശിഷ്യന് കഴിയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കുരിശൊരു കാഴ്ചവസ്തുവല്ല, കുരിശ് നമ്മുടെ പാതകളിൽ നിന്ന് അകലെ സഞ്ചരിക്കുന്ന ഒന്നല്ല, കുരിശ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നാം കുരിശോട് ചേർന്ന് നിൽക്കുകയും നാം കുരിശിലേക്ക് സഞ്ചരിക്കുകയും നാം കുരിശിൽ നിന്ന് ശക്തിയാർജിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ഈ നോമ്പ് കാലഘട്ടം കുരിശോട് ചേർന്ന് നിൽക്കുവാൻ, കുരിശിലേക്ക് സഞ്ചരിക്കുവാൻ, കുരിശിൽ നിന്ന് ശക്തിയാർജിക്കുവാൻ, ആ കുരിശിൽ നിന്ന് ശക്തിയാർജിച്ച് നമുക്ക് ചില പ്രഖ്യാപനങ്ങൾ സഭ ഒരുക്കുന്നുണ്ട്. അത് അതിനാലേ തന്റെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്ന സ്ലീബായെ നിന്നെ ഞാൻ കുമ്പിടുന്നു എന്ന വിശ്വാസബോധ്യമാണ്. അത് അവിടെ ഒന്നും ഉയർന്നിട്ട് ഉത്ഥാനത്തിൽ നാം ആ പ്രഖ്യാപനം പൂർണ്ണമാകുന്നു. അവൻ വാസ്തവമായും കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയും. റിയലി റിസറക്റ്റഡ് ഫ്രം ദ ടോം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തീകരണത്തിന്റെ പാരമ്യം. ആ പാരമ്യത സ്വന്തമാക്കുവാൻ ഈ ശബ്ദപരിധിക്കൽ ആരെങ്കിലും ഏകാന്തതയുമായി ഭാരപ്പെട്ട കേട്ടുവെങ്കിൽ, ആരെങ്കിലും തിരസ്കരിക്കപ്പെട്ടവരുടെ വേദനയുമായി കേട്ടുവെങ്കിൽ, ആരെങ്കിലും ജീവിതത്തിന്റെ നിശബ്ദതകൾക്ക് ഉത്തരം തേടി കേട്ടുവെങ്കിൽ, പ്രിയ സ്നേഹിത, ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കുവാനുണ്ട്: വരിക കാൽവറിയിലേക്ക്. അതിനേക്കാൾ വലിയ ഏകാന്തത എന്താണ് എന്റെ ജീവിതത്തിൽ? വരിക കാൽവറിയിലേക്ക്. അതിനേക്കാൾ വലിയ നിശബ്ദത വേറെ എവിടെയാണുള്ളത്? വരിക കാൽവറിയിലേക്ക്. അതിനേക്കാൾ വലിയ തിരസ്കരണം മറ്റെവിടെയാണുള്ളത്? കുരിശിനെ ചേർത്ത് വെക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസർദം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോട് നന്ദി രേഖപ്പെടുത്തി വാക്കഴിച്ചു.
പരിശുദ്ധനായ പൗലോസ് ലേഖ ക്രിസ്തുവിന്റെ കരുതി ഒന്നാം ലേഖനം അതിന്റെ 4:3 ആസ്പദമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി പ്രിയപ്പെട്ട അമ്മയിലച്ഛൻ വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനമാണ് നൽകിയത്. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയും വളരെ സൂക്ഷ്മമായിട്ട് ഈ ഒരു ചിന്തയെ ശ്രദ്ധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞങ്ങൾ അറിവല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയും വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ പലരും കുരിശുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കഷ്ടതയുമായിട്ട് ബന്ധപ്പെട്ട പല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു നൂതനമായ ആശയമായിട്ടാണ് പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. വളരെ മനോഹരമായിട്ടാണ് കുരിശിന്റെ സൗന്ദര്യവും അതിന്റെ അത് നുകരുമ്പോൾ അനുഭവിക്കുന്ന സൗരഭ്യവും അതിൽ നിന്ന് നാം കാണുന്ന നിശബ്ദതയും ആ നിശബ്ദയിൽ നിന്ന് നാം അർജിച്ചെടുക്കുന്ന ശാന്തതയും ആ ശാന്തതയും നിശബ്ദതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിത്തരുന്ന ദൈവികമായ ശക്തിയും ഒക്കെ ചിലത് പറയുമ്പോൾ ഒരു നല്ല ഒരു ആത്മീയ ഫീലിങ്ങോടുകൂടിയാണ് ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടുന്ന ഒരു തലമാണ് കുരിശെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് നോമിന്റെ മധ്യത്തിൽ നമ്മുടെ ദേവാലയ മധ്യത്തിൽ ഗോകുലത്ത നാട്ടുമ്പോൾ സഭയിലെ എല്ലാ മക്കളെയും അനുശാസിക്കുകയാണ്: സാധാരണ ദിനങ്ങളെക്കാളൊക്കെ അപ്പുറമായി നിങ്ങളുടെ ദേവാലയ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന ഗോകുലത്തയിലേക്ക് നോക്കുവിൻ, അതിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിലെ ശ്രദ്ധിക്കുവിൻ. ഒരുപക്ഷെ ദേവാലയ മധ്യത്തിൽ ആ ക്രൂശ് സ്ഥാപിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ നോമ്പ് തോക്കുന്ന ഒരു ഭക്തന്റെ ദേവാലയത്തിലല്ല, അവന്റെ ഹൃദയത്തിലാണ് ആ കുരിശ് നാട്ടപ്പെട്ടിരിക്കുന്നത്. ദേവാലയത്തിൽ നാട്ടപ്പെട്ട കുരിശിൽ നമ്മുടെ നോട്ടം ആരംഭിച്ച് ആ നോട്ടം എത്തേണ്ടത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓരോ നിമിഷവും പുനഃസ്ഥാപിക്കപ്പെടുന്ന ക്രിസ്തു നാട്ടിയ കുരിശിലേക്കാണ്. ദേവാലയത്തിൽ ലഭിക്കുന്ന അറിവുകള് അല്ലെങ്കിൽ ആ നോട്ടം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പരിവേശിക്കപ്പെടുമ്പോഴാണ് ശരിക്കും നോമ്പ് അനുഷ്ഠാനങ്ങള് ഭക്തി ജീവിതം മതജീവിതം ഒക്കെ അർത്ഥപൂർണമായി തീരുന്നത്. തീർച്ചയായിട്ടും ഈ നോമ്പിൽ നിന്ന് നമ്മൾ കേട്ട ആർജിച്ചെടുത്ത ഇന്നത്തെ ധ്യാനം പ്രത്യേകിച്ച് തുറന്നുള്ള നമ്മുടെ ദിനങ്ങളിലൊക്കെ കൂശയെ നോക്കി അതിന്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ട് അത് ആന്തരിക ജീവിതത്തിന്റെ സൗഭാഗ്യമായി നിറവായി ചൈതന്യമായി കൂടുതൽ ശോഭിക്കുവാൻ തക്കണം പ്രശോഭിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛന് പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ് അച്ഛനാ. ഞാനിപ്പോഴും ഓർക്കുകയാണ് അച്ഛനെ പ്രസംഗിക്കുമ്പോഴും. ഞങ്ങൾ വൈദ്യസമരാൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചാ. ഞാൻ ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ അച്ഛന് തേർഡ് ഇയർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പ്രീച്ചിങ് പ്രാക്ടീസ് ഒക്കെ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ എന്നെ പോലെ ഈ പ്രസംഗത്തിൽ വലിയ കഴിവില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ വലിയൊരു ബാലികറ മലയായിട്ടത് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പൊ എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അമ്മയിലച്ചനൊക്കെ ഇങ്ങനെ ആ പ്രീച്ചിങ് പ്രാക്ടീസ് പ്രസംഗിക്കാൻ പറ്റിയ അത്ഭുതത്തോട് നോക്കി നിൽക്കുമായിരുന്നു. കാരണം വാക്കുകൾക്ക് ഒരു പിഴവില്ലാതെ ഇങ്ങനെ ഓരോ വാക്കുകളും ആശയങ്ങളും ഇങ്ങനെ ഹിമോട്ടാന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എങ്ങനെ ഇങ്ങനെ വാക്കുകളൊക്കെ കിട്ടണം എന്നുള്ളത്. ഈ ഒരു ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹീതമായി അച്ഛൻ്റെ ദൈവാച്ഛൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛൻ വിവിധ തലങ്ങളിൽ സഭയിൽ ശുശ്രൂഷയിലൊക്കെ അച്ഛനെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നു. അനേകരെ ഈ ഒരു തലത്തിൽ ദൈവസ്ഥാനത്തിലേക്ക് നയിക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷയിലും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഏറ്റവും ഞങ്ങളേറ്റവും ഈ പ്രാർത്ഥന കൂട്ടമായിട്ട് നന്ദിപൂർവ്വം ഓർക്കുന്നു. തുടർന്നും അച്ഛൻ കുറച്ച് നാളുകൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. തുടർന്നും അവസരമുള്ളപ്പോഴേക്കും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നന്ദി സ്നേഹവും പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ നമ്മൾ നിരന്തരം ധ്യാനപൂർവ്വം ഓർക്കാറുള്ള കർത്താവെ കറിയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമേ എന്നുള്ള ഗീതം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ രോഗികളുടെ പേരുകൾ വായിച്ച് അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. കർത്താവെ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിടയാധികാരം ചെയ്തതിനാൽ ഉന്നേക്കാളതു വഷളായി. കർത്താവേ പ്രാർത്ഥനയാൽ സുഖിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. അവിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ. മൗനം ദേശിങ്ങാതെ സഭ അനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബൽവരമില്ലാത്തവനായ കൃപയുള്ളോനെ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൽകിതമെന്നെ കാണി മനസ്സിൽ പാർക്കണമേ. കർത്താവേദോ പാപവികാരങ്ങളുമാളവില്ലാത്തൊരു ഹൃദയമാണമേ. കർത്താവേവൻ കവിവുകളും കുടിലതന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും ബ്രഹ്മലമാം ചിത്തമെനിക്കേടണമേ. നാഥാകോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും പ്രാർത്ഥനയ്ക്കുള്ള പേരുകളെ സമയത്ത് വായിക്കുന്നു. ജോൺ ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ സണ്ണി, ആലിസ്, രാജി, മോളി, രൂബൻ, ഡാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, മിനി ആക്സിഡന്റ് ആട്ടിരിക്കുന്ന മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ് വലിയൊരു സർജറിയാണ്, സി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, സണ്ണി, അലക്സ്, ജിസ്പ. ഇവിടെ ജോണത്തിന്റെ സഹോദരായിരിക്കുന്ന ചാണ്ടപ്പിള്ള അച്ചാനെ ദിവസം ഇതിലോർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ രോഗത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കാം. പറയ്ക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരണീയമാണ് സ്വർഗീയ ദൈവമേ. ഒരു ബുധനാഴ്ച ദിവസം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി അങ്ങയുടെ ക്രൂശിന്റെ തൃപ്പാസങ്ങളടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ഈ ലോകത്തിലെ അറിവില്ലായ്മ കൊണ്ട് ആ തിരിച്ചത് പലപ്പോഴും ഉണ്ടാവാറില്ല. യാക്കോബ് പറഞ്ഞല്ലോ, യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം മനസ്സോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുമ്പോഴൊക്കെയും ആ സാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധ്യവും ആ ബോധ്യത്തിന്റെ ഉറപ്പും ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനേക രോഗികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് വിശുദ്ധമാക്കി തീർക്കണമേ. ഈ ലോകത്തിലെ ജീവിതം പലപ്പോഴും അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്നും അകറ്റി മലിനതകൾ മൂലം ഞങ്ങളുടെ ദൂരത്താക്കിയിരിക്കുന്നു എങ്കിൽ തന്നെയും അങ്ങയുടെ കുരിശിന്റെ സ്പർശനം അങ്ങയുടെ ശരീരത്തോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം ഞങ്ങളിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. പലപ്പോഴുമൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അങ്ങയെ കാണത്തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളുടെ നിശബ്ദതയും കുരിശിന്റെ ധ്യാനവും പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലുള്ള കഷ്ടാനുഭവാഴ്ച ദിനങ്ങളിലൊക്കെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള ചിന്തയാണല്ലോ ഞങ്ങളെ ലോകത്ത് ജീവിക്കാൻ ധൈര്യപ്പെടുത്തുന്നത്. ലോകത്തിന്റെയും കഷ്ടതകളുടെയും അനുദിനമുണ്ടാകുന്ന ആകുലതകളുടെയും വ്യാകുലതകളുടെയൊക്കെ മധ്യത്തിൽ ഞങ്ങളെ നശിച്ചു പോകാതെ വീണു പോകാതെ ധൈര്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഭക്തിയെ നല്ല ബോധ്യത്തോടുകൂടി ഉയർത്തുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക രോഗികളുടെ പേരുകൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അവിടുന്ന് ഈ രോഗികൾക്കൊക്കെ അവിടുന്ന് സൗഖ്യാശ്വാസം നൽകണമേ. അങ്ങയുടെ കരുണയും അങ്ങയിൽ നിന്നുള്ള തണലും പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്നവരുടെ ജീവിതത്തിൽ നിരാശയുടെ തലങ്ങളിലേക്ക് വീണ് പോകാതെ വീണ്ടും വീണ്ടും ആ സ്നേഹത്തിന്റെ പൂർണ്ണത അവരിൽ സാധ്യമാകുവാൻ തക്കവണ്ണം ഉറപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നോട്ടവും സ്പർശനവും സൗഖ്യത്തിൻ്റെതായ കൃപകളും ഒക്കെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാർ തള്ളി ഔഷധങ്ങളുടെ നിസ്സഹായാവസ്ഥയിലൊക്കെയും അങ്ങയിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതൊരു തണലായി അതൊരു ബലമായി നിന്റെ മക്കൾക്കൊക്കെയും ഇന്ന് നിലനിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ രോഗത്തിൽ കൂടിയാണെങ്കിൽ മഹത്വപ്പെടുത്തുന്നതെങ്കിൽ ആ രോഗത്തെയും ധൈര്യത്തോട് സ്വീകരിക്കുവാനും രോഗത്തിന്റെ തീവ്രയുടെ മധ്യത്തിലും അങ്ങയുടെ നാമം വിളിച്ചു ഘോഷിക്കുവാനും ആഴമായ ഭക്തിയും ബോധ്യ വിശ്വാസവും ഒക്കെ നിന്റെ മക്കൾക്കൊന്നും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടി പ്രവഹിക്കുന്ന ഔഷധങ്ങളിലും അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മ പ്രവഹിച്ചുകൊണ്ട് പരിപൂർണ ആരോഗ്യവും ബലവും നൽകി നിന്റെ മക്കളെയൊക്കെ അവിടെ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുക്കുന്ന ആരോഗ്യത്തിലും സൗഖ്യത്തിലും അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും കൊടുത്ത് നിന്റെ മക്കളെയൊക്കെ തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കുറേ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ച് കുടുംബത്തിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക തിന്മയുടെ ശക്തിയിൽ നിന്നും നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഓരോ ഭവനങ്ങളും ദൈവിക അധികാരത്തിൽ നിലനിൽക്കുന്ന ഭവനമായിട്ട് രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ തപരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിയും കഴിവും ശക്തി നൽകി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യുവാക്കന്മാരെയും യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന ജീവിതവും ആരോഗ്യവും ഒക്കെ നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള കഴിവും പ്രാപ്തിയും നിന്റെ മക്കൾക്കൊക്കെ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോയ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ഉള്ളിൽ അവിടുന്ന് വസിച്ചുകൊണ്ട് അവരുടെ ചിന്തകളെ നന്മയിൽ നയിച്ചുകൊണ്ട് അവരുടെ ചുവടുകളെയൊക്കെ മുന്നോട്ട് ദൈവികമായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതത്തിന്റെ സത്യമോ അതിന്റെ നന്മയോ തിരിച്ചറിയാതെ കുടുംബബന്ധങ്ങളെ നശിപ്പിച്ച് കളയുന്ന മക്കളിലൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മ പ്രവഹിച്ചുകൊണ്ട് ദൈവം തന്ന ദാനമാണ് കുടുംബം എന്നുള്ള ബോധ്യത്തോടുകൂടി പരസ്പരം അംഗീകരിച്ചും ഉൾക്കൊണ്ടും സ്നേഹിച്ചും സഹകരിച്ച് ക്ഷമിച്ചും ഒക്കെ മാതൃകമായി ജീവിപ്പാൻ തക്കവണ്ണം അവരുടെ ആത്മാവിനെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ നാട്ടവാട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. വിവാഹത്തിനോടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അവർക്കൊക്കെയും കുടുംബമായിട്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കൊക്കെ നല്ല ഉപജീവനത്തിനുള്ള വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും ജോലി ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ശുദ്ധ ബാവാതിരുമേനി, എല്ലാ എല്ലാ മെത്രാപ്പൊലിത്തമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ തക്കുള്ള കഴിവും പ്രാപ്തിയും അവരുടെ ദാസ പ്രദാനം ചെയ്യണമേ. എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ അതിനോട് സഹായിക്കുന്നവരൊക്കെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ അനുഗ്രഹീതമായ ദിവസം നല്ല ശ്രേഷ്ഠമായ വചനം പകർന്നു പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ കുടുംബത്തെ ഓർക്കുന്നു. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവികമായ കൃപയിൽ വ്യാപരിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ തക്കോൺ അത് ദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടമേ അവിടെ നയിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. അനേകർക്ക് ആശ്വാസമായി, തണലായി, സൗഖ്യമായി, അനുഗ്രഹമായി, വിശ്വാസത്തിന്റെ മഹത്വമായി ഈ ഒരു പ്രാർത്ഥനാ കൂട്ടമേ തീരുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തുറന്ന് നടക്കാൻ പോകുന്ന സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും അതിന്റെ നല്ല മനസ്സോടുകൂടി പങ്കാളികളായ വേണ്ടക്കൊണ്ട് സഹായിക്കണമേ. അവിടുത്തെ കഷ്ടാനുഭവം, ആ ഒരു കഷ്ടാനുഭവത്തോട് ഞങ്ങൾക്കാവുന്ന വിധത്തിൽ പങ്കാളികളായി തീരുവാനും ആ കഷ്ടാനുഭവത്തിന്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അതിലുകൂടി ഞങ്ങൾക്ക് പ്രക്ഷോഭിതരായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ മുഴുവൻ അല്ലെങ്കിൽ എല്ലാ സഭകളിലും നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷകളൊക്കെ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കലഹങ്ങളും നാശങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ഭരണ സമൂഹവും നല്ല ദേശവുമായി ഈ ലോകമൊക്കെ വാഴുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോയാലും പ്രത്യേകമായി സമയത്ത് ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം വീണ്ടും വളരെ വിനയത്തോടും താഴ്മയോട് സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ധന്യവാദം. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുള്ള പ്രത്യേകമായിട്ട് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രതിചരമനയിലെ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ജോണച്ചൻ, അതുപോലെ തന്നെ ഫിലിപ്പോസ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ അച്ഛന്മാരോടും പ്രതിജ്ഞ കേൾക്കുന്ന എല്ലാ അച്ഛന്മാരുള്ള നന്ദി അറിയിക്കുന്നു. നല്ല ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോട്, അമ്മയിലച്ഛനോട് ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെയും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. ജർമ്മനിയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച ജോളി, എല്ലാവരെയും വീണ്ടും ഓർക്കുകയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ചകളായിട്ട് നടക്കാൻ പോകുന്ന നമ്മുടെ ഇടവകളിലെ ശുശ്രൂഷകളൊക്കെയും ഏറ്റവും ധന്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓശാനയാണെങ്കിലും അത് തുറന്നുള്ള ശുശ്രൂഷകളൊക്കെയും ഏറ്റവും ധന്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. എല്ലാവരും ഭക്തിയോടുകൂടി ഈ ശുശ്രൂഷയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ധന്യമാർന്ന ശുശ്രൂഷകളൊക്കെ ആശംസിക്കുന്നു. ദൈവനപുരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുന്നത്, സാധാരണ നമ്മൾ രോഗികളായിട്ടുള്ള ആളുകളുടെയൊക്കെ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ പേരുകളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ പേപ്പറുകൾ എഴുതിയിടുകയും അപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ രോഗികളൊക്കെ പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാ, ക്യാൻസർ ബാധിച്ചോ അല്ലെങ്കിൽ അപകടങ്ങളിൽപ്പെട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവിതത്തിന്റെ ഏറ്റവും ദുരിതപൂർണമായ തലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാ പല ആളുകളും. ഒരുപക്ഷെ അവരുടെ പേരുകളൊക്കെ വായിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ പേരുകൾ എഴുതിയെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിന് സ്വസ്ഥതയും ശരീരത്തിന് ആരോഗ്യവും അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കുന്നുള്ള സംശയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുകയല്ല, നിങ്ങളുടെ മനസ്സിലൊക്കെ ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടുകൂടി വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം തന്നെ ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.